നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ കുടുങ്ങിക്കടന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുപോകാനായി വന്ദേഭാരത് വിമാനങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ 10,000+ പേരാണ് അങ്ങനെ യാത്ര ചെയ്യാനായി ഹൈക്കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തത്. വന്ദേഭാരത് 2-ാം ഘട്ടത്തിന്റെ ഭാഗമായി സിഡ്നിയിൽ നിന്നും മെൽബണിൽ നിന്നും സർവീസ് നടത്തിയ 7 എയർ ഇന്ത്യ വിമാനങ്ങളിലായി 1,700+ ഇന്ത്യക്കാർ തിരിച്ചുപോയി കഴിഞ്ഞു. ഇത്തരത്തിൽ മടങ്ങിപ്പോയവരുടെ അനുഭവം എങ്ങനെയായിരുന്നു എന്നാണ് SBS മലയാളം ഇനി പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയയിൽ മക്കളെ സന്ദർശിക്കാനെത്തിയ ശേഷം മെൽബൺ കൊച്ചി വിമാനത്തിൽ മടങ്ങിയ 2 വ്യത്യസ്ത കുടുംബങ്ങളുടെ വിമാനയാത്ര അനുഭവങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് നമ്മൾ ഇനി. സിഡ്നിയിൽ മക്കളെ സന്ദർശിച്ചതാണ് ഈ 2 കുടുംബങ്ങളും. തിരുവനന്തപുരം സ്വദേശി വി ടി സാമുവലും കോഴിക്കോട് സ്വദേശിനി വത്സല ഗോപിയും യാത്രാ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുന്നു. ഒരേ വിമാനത്തിൽ യാത്ര ചെയ്തെങ്കിലും ഇതിൽ സാമുവലും ഭാര്യയും കേരളത്തിൽ ഹോട്ടൽ ക്വാറന്റൈനിലും വത്സല ഗോപിയും ഭർത്താവും വീട്ടിലുള്ള ക്വാറന്റൈനിലുമാണ്.
ഞങ്ങള് KTDC ഗ്രൂപ്പിന്റെ ഹോട്ടലായ ചൈത്രത്ത് തമ്പാനൂരാണ്, ഹോട്ടൽ ക്വാറന്റൈനാണ്. ഇന്നലെ ഇഷ്യൂ ചെയ്ത നിയമ പിന്നെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഞങ്ങൾ 7 ദിവസം താമസിച്ചാൽ മതി ഹോട്ടലില്, ബാക്കി 7 ദിവസം ഹോം ക്വാറന്റൈനിൽ താമസിച്ചു.
എന്തുകൊണ്ട് അങ്ങനെ ഹോട്ടൽ ക്വാറന്റൈൻ തീരുമാനിക്കാനുള്ള കാരണം?
2 കാരണങ്ങളുണ്ട്. ഞങ്ങള് ഇത്തിരി പ്രായമുള്ളവരാണല്ലോ, 65 അല്ലേ, അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സുരക്ഷിതമായ താമസവും ഭക്ഷണവും കിട്ടണമെന്നുള്ളതായിരുന്നു.
ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്, കാരണം എന്റെ ഹസ്ബൻഡിന് 80 വയസ്സായി. എബവ് 75 ഉള്ളവർക്കൊക്കെ വീട്ടിൽ തന്നെയാണ് ക്വാറന്റൈൻ. എനിക്കും 74 ആണ്, അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ക്വാറന്റൈൻ ഉള്ളത്.
74 ആണെങ്കിലും ഇളവ് കിട്ടിയല്ലേ?
ആ, ഹസ്ബൻഡിന്റെ കൂടെ വേണല്ലോ, ഹസ്ബൻഡിനെ ഇറ്റിയായി.
മക്കൾക്കൊപ്പം കുറച്ചുകാലം ചെലവഴിക്കാൻ സിഡ്നിയിലെത്തിയ ഈ 2 കുടുംബങ്ങളും ഇത്രകാലവും ഇവിടെ കഴിയണമെന്ന് കരുതിയതല്ല. പക്ഷേ ലോക്ക്ഡൌണിൽ കുടുങ്ങിപ്പോയി.
ഞങ്ങൾ വന്നത് 3 മാസം. ഞങ്ങൾ January 27 അവിടെ എത്തി, April 23 തിരിച്ചു വരാനായിരുന്നു പ്ലാൻ. പക്ഷെ അപ്പോഴേക്കാണ്, അപ്പോഴേക്കും ഇങ്ങനെ ലോക്ക്ഡൌൺ വരുമോ എന്നുള്ളൊരു പേടി കാരണം March 22 ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട് ആലോചിച്ചു. എന്നിട്ട് ടിക്കറ്റൊക്കെ റെഡിയാക്കിയപ്പോഴാണ് അന്ന് രാത്രി 12 മുതൽക്കാണ് ഇവിടെ ഇന്ത്യയിൽ ലോക്ക്ഡൌൺ വന്നത് ആ ദിവസം. അതായത് ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തതാണ് March 22 മടങ്ങാം എന്ന്. ടിക്കറ്റും എല്ലാം ഓക്കെ ആയി. പക്ഷെ അന്ന് അർദ്ധരാത്രി 12 മുതൽ ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞപ്പോ, ഞങ്ങളുടെ ഫ്ലൈറ്റ് എത്തേണ്ടത് രാത്രി 10 അപ്പൊ സിംഗപ്പൂർ എയർലൈൻസ് ക്യാൻസൽ ചെയ്തു ആ ഫ്ലൈറ്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല.
ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നത് December 30 ഞങ്ങളുടെ വിസ എന്ന് പറയുന്നത് 3 മാസമേ ഉള്ളൂ. March 30 തീരും. പിന്നീട് ഞങ്ങള് ഈ ട്രാവൽ ബാൻ വന്നതുകൊണ്ട് ഞങ്ങള് ബ്രിഡ്ജ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഗവൺമെന്റ്, ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഞങ്ങൾക്ക് ബ്രിഡ്ജ് വിസ അനുവദിച്ച്.
പിന്നെ എന്ന് വരാൻ പറ്റും എന്നറിയാത്ത ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഈ റീപാട്രിയേഷൻ ഫ്ലൈറ്റ് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയത്.
അപ്പൊ ഞങ്ങള് ഇന്ത്യൻ എംബസി ഓസ്ട്രേലിയയിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇന്ത്യൻ എംബസി ഓസ്ട്രേലിയ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നു, പോകാൻ താല്പര്യമുള്ളവർക്ക് പേരവിടെ കൊടുക്കാവുന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങള് എന്റെ ഭാര്യയുടെ പേര് കൊടുത്തു. ഞങ്ങളുടെ ഇങ്ങോട്ട് പോകുന്ന പ്ലെയിനിൽ ഞങ്ങളുടെ പേര് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു. അങ്ങനെ ഞങ്ങൾ എയർ ഇന്ത്യയിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു.
ഈ ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ ഹസ്ബൻഡിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഹൈ ബി പി ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, പിന്നെ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഞങ്ങള് കൊണ്ടുപോയ മരുന്നുകളൊക്കെ തീർന്നിട്ട് പിന്നെ ഞങ്ങളുടെ ആ പ്രിസ്ക്രിപ്ഷൻ, നാട്ടിലെ പ്രിസ്ക്രിപ്ഷൻ അവിടെയുള്ള ഒരു ഡോക്ടറോട് വിളിച്ചു പറഞ്ഞിട്ട് ആ ഡോക്ടർ അതിന് തുല്യമായ മരുന്നുകൾ ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രിസ്ക്രൈബ് ചെയ്ത് അത് ഞങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് കിഡ്നിയുടെയും പ്രോബ്ലം ഉണ്ട്, ഈ ഹൈ ബി പി കാരണം കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അത് ഈ മെയ് മാസത്തിലാണ് വീണ്ടും ടെസ്റ്റുകൾ നടത്തി ഡോക്ടറെ കാണേണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മെയ് മാസത്തെ എത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് അതിൽ അത് പറഞ്ഞിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു.
കൊച്ചി വിമാനം മെൽബണിൽ നിന്നായതിനാൽ സിഡ്നിയിൽ നിന്ന് മെൽബണിലേക്ക് എത്തുക എന്നതായിരുന്നു യാത്രയുടെ ആദ്യഘട്ടം.
സിഡ്നിയിൽ നിന്ന് മെൽബണിലോട്ട് ഞങ്ങൾ ട്രെയിനിൽ പോയി. രാവിലെ അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു, 24-ാം തീയതി രാവിലത്തെ ട്രെയിൻ, 8 മണിക്കൊരു ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. ആ ട്രെയിനകത്ത് 6 മണിയായപ്പോ ഞങ്ങള് മെൽബോണിലെത്തി അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് പിറ്റേന്ന് 5 മണിയായപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോയി. അവർ തന്നെ താമസിച്ച ഹോട്ടലിൽ നിന്ന് തന്നെ ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടായിരുന്നു.
മെൽബൺ വരെയുള്ള യാത്ര ഞങ്ങൾ ട്രെയിനിലായിരുന്നെങ്കിലും അവസാനത്തെ ഒരു 4 മണിക്കൂർ ബസ്സിലേക്ക് മാറേണ്ടി വന്നു. അവിടെ ട്രാക്കിൽ എന്തോ പണി നടക്കിയതുകൊണ്ട് അപ്പൊ അങ്ങനെ 11 hours ട്രെയിനിലും ബസ്സിലും യാത്ര. പിന്നെ മെൽബണിൽ ഒരു ഹോട്ടലിൽ പോയി താമസിച്ചു. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കേണ്ടി വന്നു. എന്നിട്ട് 3:45 എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ പോയി. പക്ഷെ അവിടുത്തെ മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു ഒന്നുമില്ല. അതൊക്കെ വളരെ നന്നായിരുന്നു.
എയർപോർട്ടിൽ കയറിയിട്ട് കയറുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഹെൽത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരായിരിക്കും ഒരു ഡോക്ടർമാർ ഞങ്ങളെ ടെമ്പറേച്ചർ നോക്കിയായിരുന്നു. ടെമ്പറേച്ചർ ഓക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കണമായിരുന്നു. അവര് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കി ഉള്ളത് ആ ഫാമിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടെമ്പറേച്ചർ പരിശോധിച്ച് നോക്കിയിട്ട് ടെമ്പറേച്ചർ ഓക്കെ ആണെന്ന് കണ്ടു. ഞങ്ങളതിന് ഡോക്ടറൊന്ന് പ്രത്യേകം അല്ല, നമ്മളെ ആകെ കൂടി ഒന്ന് നമ്മുടെ ഫോമും കൂടെ വെച്ച് അവർ നോക്കിയിട്ട് ടെമ്പറേച്ചർ നോക്കിയിട്ട് നമ്മൾ കടന്നു പോകാൻ പറഞ്ഞു.
പിന്നെ എല്ലാവരും മലയാളികളാണല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് കുറെ ക്ലോസ് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്.
കോവിഡ് കാലത്ത് കുറച്ച് സൗഹൃദങ്ങൾ കിട്ടി അല്ലേ? കോവിഡ് കാലത്തെ യാത്ര
കുറെ സൗഹൃദങ്ങൾ കിട്ടി.
അവിടെ വിമാനത്താവളത്തിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവിടെ എല്ലാ അവിടുത്തെ വിമാന ജീവനക്കാരും എല്ലാം വളരെ കോടികളായിരുന്നു. വെയിറ്റ് എടുക്കുന്നിടത്താണെങ്കിലും മറ്റെല്ലായിടത്താണെങ്കിലും നമുക്ക് വളരെ നല്ലൊരു ഇതാണ് കിട്ടിയത്.
പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് ടിക്കറ്റ് ഇഷ്യൂ ആയില്ല. അവര് പണമൊക്കെ അടച്ചിരുന്നെങ്കിലും അവർക്ക് ടിക്കറ്റ് ഇഷ്യൂ ആയില്ല. അവർക്കാണെങ്കിൽ ഇവിടെ 1 June ജോയിൻ ചെയ്യേണ്ടതായിരുന്നു ജോലിയില്. പക്ഷെ പിന്നെ അപ്പോഴേക്കും ഹൈക്കമ്മീഷന്റെ ആൾക്കാരൊക്കെ വന്നു. പിന്നെ ഒക്കെ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ ഇടപെട്ട് അവസാനം അവർക്കും ശരിയായി. ഞങ്ങളുടെയൊക്കെ എല്ലാം ശരിയായി. പിന്നെ അപ്പൊ വന്നവർക്ക് എല്ലാവർക്കും ചെക്ക് ഇൻ ചെയ്യാനൊക്കെ സാധിച്ചു. വേറെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല.
വിമാനത്താവളത്തിലെ പരിശോധനകളെല്ലാം സുഗമമായി കഴിഞ്ഞു. പിന്നെ വന്ദേ ഭാരത് വിമാനയാത്ര. ലോകമെങ്ങും നിന്ന് ഇന്ത്യയിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിക്കുന്ന 10,000-ങ്ങളുടെ ഭാഗമായി ഇവരും.
വിമാനത്തിൽ അകത്ത് നമ്മൾ വിമാനത്തിന്റെ നമ്മൾ അവരുടെ ഗേറ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഗേറ്റിന്റെ അവിടെ നമുക്ക് ഇരിക്കാനെല്ലാം അവർ ഇങ്ങനെ സേഫ് ഡിസ്റ്റൻസ് ഇട്ടാണ് അവർ മാർക്ക് ചെയ്തിരുന്നത്. അവിടെ നമുക്ക് ഇരിക്കായിരുന്നു. ഇന്ന് കഴിഞ്ഞു നമുക്ക് വിമാനത്തിൽ കയറുന്നതിന്റെ മുമ്പ് സാനിറ്റൈസർ തന്നിരുന്നു. പിന്നെ അവിടെ നമുക്കൊരു മാസ്കും പിന്നെ മാസ്കിന്റെ പുറത്ത് വെക്കുന്ന ഒരു കവർ ചെയ്യുന്ന ഒരു ഷീൽഡ് കൂടെ തന്നിരുന്നു.
മാസ്കും മാസ്കിന് പുറത്തൊരു ഷീൽഡും ഉണ്ടായിരുന്നു. ഓക്കെ.
ആ ഷീൽഡ് ഉണ്ടായിരുന്നു. 2 masks ഒരു ഷീൽഡ് ഡോക്ടേഴ്സ് ഒക്കെ വെക്കുന്നതിനായിട്ട് കൊറോണ ചെക്ക് ചെയ്ത് ഡോക്ടേഴ്സ് വെക്കുന്നതിനായിട്ടുള്ള ഒരു ഷീൽഡും ഉണ്ടായിരുന്നു.
ഓ അത് ശരി. ഓക്കെ.
പിന്നെ അതിനകത്ത് സാനിറ്റൈസറും ഉണ്ടായിരുന്നു.
ഓക്കെ. വിമാനത്തിനകത്ത് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടായിരുന്നു അതോ എല്ലാ സീറ്റുകളിലും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു?
സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലായിരുന്നു. എല്ലാ സീറ്റിലും ഫുള്ളായിട്ട്
എല്ലാ സീറ്റിലും
ഞങ്ങളിരുന്ന റോയിലെല്ലാം ഞാൻ പുറകോട്ട് അറിയത്തില്ല. ഞങ്ങളിരുന്ന റോയുടെ ഒരു മിഡിൽ കഴിഞ്ഞിട്ടുള്ള ഭാഗമായിരുന്നു വെക്കണമെന്ന്. അവിടെ ഒന്നും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും ഇല്ലായിരുന്നു. വിമാനത്തിലെ യാത്ര എന്ന് പറയുന്ന ഒരു അല്പം ബുദ്ധിമുട്ടായിരുന്നു. കാര്യം വെച്ചാൽ വിമാനം ഡേലൈറ്റ് ഇല്ലാത്ത രീതിയിലാണ് പോയത്. അതുകൊണ്ട് കാണാനും എടുക്കാനും ഒക്കെ ലൈറ്റിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെന്താണങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. വിമാനത്തിൽ കയറിയപ്പം തൊട്ട് വിമാനത്തിനകത്ത് ഈ ഫ്രണ്ടിലുള്ള TVയിലെ ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു.
പക്ഷെ അത് എന്റെ മകള് പറഞ്ഞത് ആ ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ എന്താ ഡ്രീം ലൈനർ, എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ എന്നുള്ള ഫ്ലൈറ്റില് ശരിക്കും ആ ജനല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അത് പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളിലൊരു സന്ധ്യ സമയത്തെ വെളിച്ചമായിരുന്നു ഫുൾ ടൈം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോ എല്ലാരും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് ഇല്ലാത്തത് കൊണ്ട് കുറച്ചൊരു ബോറിംഗ് ആയിരുന്നു.
വിമാനയാത്രയിൽ സാധാരണ ലഭിക്കുന്ന ക്യാബിൻ ക്രൂ സേവനങ്ങളൊന്നും ഇതിലുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ വിമാനയാത്ര പതിവില്ലാത്ത പ്രായമേറിയ യാത്രക്കാർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും കഴിഞ്ഞില്ല.
പിന്നെ ഫുഡ് അവര് 3 നേരത്തേക്കും കൂടി കുറെ ഫുഡ് അവർ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോ തന്നെ ഞങ്ങളുടെ സീറ്റില് ഒരു വലിയ ബാഗില് കുറെ ഫുഡ് ഉണ്ടായിരുന്നു. അതില് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു കവറിൽ എഴുതിയിരുന്നു, വേറെ ഒന്നില് ലഞ്ച് എന്ന് എഴുതിയിരുന്നു.
ആ ഭക്ഷണപ്പൊതി ഒക്കെ അതിനകത്ത് എന്തുണ്ടെന്ന് കാണാൻ പോലും ഞങ്ങളെ പോലെ പ്രായമുള്ളവർക്ക് കണ്ണിന്റെ കാഴ്ച ഇച്ചിരി കുറവായിരിക്കുമല്ലോ. അപ്പൊ ഡേലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഭക്ഷണത്തിനകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് കാണാൻ പോലും പറ്റിയില്ല. പിന്നെ കണ്ടതെടുത്ത് കഴിക്കുക എന്നുള്ളതായിരുന്നു.
ബ്രേക്ക്ഫാസ്റ്റിന് മഫിൻസ്, ക്രസോൺസ്, പിന്നെ ഒരു ആപ്പിൾ, പിന്നെ യോഗർട്ട്, ആപ്പിൾ ജ്യൂസ് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ലഞ്ചിനാണെങ്കിൽ സാൻഡ്വിച്ച്. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ഒന്നുമില്ല, ഉള്ളില് ചീസ് വെച്ച സാൻഡ്വിച്ച്, സമോസ, ബോണ്ട, പിന്നെ പിന്നെ എന്തൊക്കെ ക്യാരറ്റ് ഹൽവ, പിന്നെ ഒരു ഡൈജഷനുള്ള ഒരു ജീര ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് നല്ല നല്ലതായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വയറിന് നല്ല. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 400 grams അസോർട്ടഡ് നട്സിന്റെ പാക്കറ്റ് രണ്ടു പേർക്ക് ഓരോന്നുണ്ടായിരുന്നു.
എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന ചെറിയ പ്രയാസങ്ങളൊക്കെ കൊച്ചിയിൽ വിമാനമിറങ്ങിയതോടെ മാറിയെന്ന് വി ടി സാമുവലും വത്സലാഗോപിയും ഒരുപോലെ പറയുന്നു.
ഫ്ലൈറ്റ് ഒക്കെ നല്ല കറക്റ്റ് ടൈമിന് തന്നെ എത്തി കേട്ടോ. ഡൽഹിയിൽ ആക്ച്വലി 15 മിനിറ്റ് നേരത്തെയാണ് എത്തിയത്.
കൊച്ചിയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല. അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ നമ്മള് കൊച്ചിയിൽ ഇറങ്ങി വിമാനത്തിന്റെ ഇറങ്ങുന്ന സ്ഥലത്തുള്ള ആ ഭാഗത്ത് വെച്ച് തന്നെ നമുക്ക് ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവര് നമുക്ക് സാനിറ്റൈസ് ചെയ്ത് കൈയെല്ലാം ചെയ്ത് തന്നു. അവിടുന്ന് നമ്മൾ നടന്നു വന്നിട്ട് അടുത്ത ഈ ഹെൽത്തിന്റെ ഫോം ഉണ്ടായിരുന്നു, അത് പൂരിപ്പിച്ചു കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിട്ട് അവിടെ നമ്മൾ ഇമിഗ്രേഷൻ കൗണ്ടറിൽ അതിന്റെ ഒരു കോപ്പി നമ്മൾ കൊടുത്തു. അവിടെ വെച്ച് തന്നെ നമ്മളെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ കടന്നു പോകാൻ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോയി പിന്നെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാഗുകളൊക്കെ എടുത്ത്
ലഗേജ് കിട്ടാനാണ് കുറെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. ഞങ്ങളൊരു 2 hours ഞങ്ങൾക്ക് ലഗേജ്, ഞങ്ങളുടെ ലഗേജ് വരാൻ പലരുടെയും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അത് സാനിറ്റൈസ് ചെയ്തിട്ടാണ് ലഗേജ് വരുന്നത്. അതൊക്കെ നനഞ്ഞാണ് ഇരിക്കുന്നത് അതിന്റെ പുറത്ത്, സാനിറ്റൈസർ അടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണ്, പിന്നെയാണ് ഈ ക്വാറന്റൈൻറെ സെക്ഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പക്ഷേ ഞങ്ങൾ എന്താ വെച്ചാൽ എബവ് 75 ഉള്ളവർക്ക് വീട്ടിൽ തന്നെയാണ് ക്വാറന്റൈൻ. അപ്പൊ എന്റെ ഹസ്ബൻഡിന് 80 ആയതുകൊണ്ട് അവര് ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വണ്ടി വരുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ വീട്ടിൽ നിന്ന് വണ്ടി വരില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ തന്നെ പ്രീപെയ്ഡ് ടാക്സിയുടെ കൗണ്ടറിലേക്ക് ഡയറക്റ്റ് ചെയ്തു.
ഞങ്ങളെ നോക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഹോം ക്വാറന്റൈൻ അല്ലെ ഹോട്ടൽ ക്വാറന്റൈൻ എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് വീട്ടിൽ ആരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ, ഞങ്ങളെ ഹോം ക്വാറന്റൈനിൽ വിടാന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ക്വാറന്റൈനിൽ പോകാം. നമ്മൾ പറഞ്ഞു ശരി, നമുക്ക് രാജ്യത്തിന്റെ താല്പര്യമാണല്ലോ, നമ്മുടെ വലിയ ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞ് അതിന് പോകുന്നു.
അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അല്ലെങ്കിൽ ഹോട്ടൽ ക്വാറന്റൈൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ ഹോട്ടൽ ക്വാറന്റൈൻ തിരഞ്ഞെടുത്തു.
രണ്ടൊരു ഓപ്ഷൻസ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ എടുക്കണം, അത് ഫ്രീ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കണം. ഞാനിത് അതുകൊണ്ട് ഈ കാര്യം ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചപ്പോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ടായി. ഓസ്ട്രേലിയ വെച്ച് പരിശോധിച്ചപ്പോൾ കേരളത്തിലെ ചൈത്ര മസ്കറ്റ് ഹോട്ടലില് പിന്നെ കുറെ ഹോട്ടൽസിന് പേരെടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് പിന്നെ പെയ്ഡ് ക്വാറന്റൈൻ എടുക്കാന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങള് അവിടുന്ന് ഒന്നുമില്ലായിരുന്നു, ബസ്സിനകത്ത് കയറ്റി വിട്ടു. അപ്പൊ അവിടെയുള്ള ഡോക്ടറും പറഞ്ഞായിരുന്നു ഞങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വാറന്റൈൻ എടുക്കാം, പെയ്ഡ് ക്വാറന്റൈൻ എടുക്കാന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞാൽ ഞങ്ങള് ഡോക്ടർ ഞങ്ങളെ പരിശോധിച്ചു. ഡോക്ടറെല്ലാം വളരെ സൗഹൃദമായിരുന്നു, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അവിടെ ഇരുന്ന ഡോക്ടർമാര് പറയാതിരിക്കാൻ പോയി കൊച്ചിയിൽ വളരെ സൗഹൃദമായിട്ടുള്ള രീതിയിലാണ് അവർ പെരുമാറിയത്. അവര് നല്ല ഡയറക്ഷൻസ് ഒക്കെ തന്നു ഞങ്ങൾക്ക്, പിന്നെ ബസ്സിന്റെ പാസ് തന്നു ഞങ്ങൾ ബസ്സിന്. ബസ് ചെല്ലുമ്പോഴും കുഴപ്പമൊന്നുമില്ല, അവിടെ ഇത് ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് സീറ്റ് ഇട്ടത്. ഒരു സീറ്റില് ഒരാൾ ചെയ്ത ഒരു സൈറ്റില് രണ്ട് മൂന്ന് പേരുള്ള സീറ്റിൽ രണ്ടുപേരും രണ്ടുപേരും സീറ്റിൽ ഒരാളും വെച്ചോണ്ടാണ് വന്നത്. അതുപോലെ തന്നെ കോക്കിന്റെ അതായത് കൊച്ചിൻ എയർപോർട്ടിന്റെ വകയായിട്ട് ഞങ്ങൾക്കൊരു ഫുഡ് കിറ്റ് തന്നു. അത് അതിനകത്ത് അവര് അതൊരു നല്ല കാര്യമായിരുന്നു. കാര്യം വെച്ചാലേ നമുക്ക് വേറെ ഹോട്ടലിലൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ, ക്വാറന്റൈനിൽ
പോകുന്നവരാണ്.
കഴിക്കാൻ പറ്റി, അതൊരു നല്ല കോക്കിന്റെ ആക്കെ ചെയ്ത് ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നുണ്ട്.
ഞങ്ങൾ കോഴിക്കോടാണ്, 3 hours കൊണ്ട് എത്തി. നല്ല ഡ്രൈവർ ആയിരുന്നു.
നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ്, വീട്ടിൽ പൂർണ്ണമായും റൂം ക്വാറന്റൈനിലാണോ ഇപ്പോൾ ഉള്ളത്?
അങ്ങനെ ഒരു റൂമിൽ തന്നെ വേണമെന്നില്ല, കാരണം ഇവിടെ ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ.
നിങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ വീട്ടിലെ?
ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഞങ്ങൾ വരുന്ന ഇവിടെ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ വളരെ സ്ട്രോങ് ആണ്. അതിലത്തെ പല ആൾക്കാരും ഈ ഇവിടെ ഒരു എമർജൻസി റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, 3 പേര്. അതിലുള്ള 3 പേരും ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ അവരായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്തിരുന്നു. അവര് ഞങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സാനിറ്റൈസ് ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാനിറ്റൈസറും ഗ്ലൗസും മാസ്കും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കേറ്ററിംഗ് ഉണ്ട്, അവർ പുറത്ത് കൊണ്ടുവയ്ക്കും, നമ്മൾ പൈസയും അവർക്ക് പുറത്ത് വെച്ചു കൊടുത്താൽ മതി. പിന്നെ വോളണ്ടിയേഴ്സ് ഉണ്ട്, നമുക്ക് എന്ത് സാധനം ഈ ERT എമർജൻസി റെസ്പോൺസ് ടീമിനെ കോണ്ടാക്ട് ചെയ്താൽ അവർ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരും. പിന്നെ ഞങ്ങൾ പോലീസ് വന്നിരുന്നു, ഇന്നലെ രാവിലെ പോലീസ് വന്നു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോന്ന് അന്വേഷിക്കാൻ. അവരും പറഞ്ഞു നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എപ്പൊ വേണമെങ്കിലും വിളിക്കാം എന്ന് പറഞ്ഞു. അതുപോലെ ERT-യിലുള്ളവരും പറഞ്ഞു നിങ്ങൾ ഏത് അർദ്ധരാത്രി വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ലേഡി വിളിച്ചിരുന്നു, അവരൊരു നമ്പർ തന്നിട്ട് വന്നു, നമ്പർ തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടറെ ഒക്കെ കാണേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാൻ പാടില്ല, എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കേരളത്തിലെ വളരെ നന്നായിട്ടാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്, അവര് നന്നായിട്ട് നോക്കുന്നുണ്ട്. ഈ ക്വാറന്റൈനിലുള്ളവരുടെ മോണിറ്ററിങ് വളരെ കർശനമായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്.
ഞങ്ങൾ വന്ന പ്ലെയിനകത്ത് പിന്നെ എല്ലാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. അപ്പം കേരളത്തിൽ അവിടെ ആ ഏരിയയിൽ നിന്ന് വന്നവർ ആസ്ട്രേലിയയിലെ കോവിഡ് ബാധ വളരെ കുറവായതുകൊണ്ട് കോവിഡ് ഉള്ളവരാരും പ്ലെയിനിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിചാരിച്ചത്. അപ്പൊ ആ മനസമാധാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്രയിൽ യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു.
അതേസമയം എല്ലാവർക്കും ഇത്ര സന്തോഷകരമായിരുന്നില്ല ഈ യാത്ര. ചിലർക്ക് നാട്ടിലെ ക്വാറന്റൈനിലും പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും അത് പരിഹരിക്കാൻ കഴിഞ്ഞുവെന്ന് വത്സല ഗോപി ചൂണ്ടിക്കാട്ടുന്നു.
വേറെ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നറിഞ്ഞു. അതായത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അവർക്ക് 72 ആയിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ എന്നിട്ടും അവര് 72 ഉള്ള ആള് വീട്ടിൽ പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവര് KSRTC ബസ്സില്, അവരുടെ കൂടെ ഞങ്ങളുടെ ഇതിൽ തന്നെ വന്ന ഒരു ലേഖ ഉണ്ടായിരുന്നു നേഴ്സ്, അവരെയൊക്കെ KSRTC ബസ്സിൽ കയറ്റിയിട്ട് ബസ് ആദ്യം പാലക്കാട്ടേക്ക് പോയി. അവർക്ക് പോകേണ്ടത് കോട്ടയ്ക്കലാണ്, പാലക്കാട് പോയി അത് കഴിഞ്ഞ് വന്നിട്ട് കോട്ടയ്ക്കൽ എത്തുന്നതിന് മുൻപ് കാടാമ്പുഴ എന്നൊരു സ്ഥലമുണ്ട്, ഒരു വലിയ ക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലം. ആ കാടാമ്പുഴ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു റൂമിൽ അവരെ കൊണ്ടാക്കി. അപ്പൊ അവിടെയാണെങ്കിൽ ഒക്കെ പൊടിയൊക്കെ ആയിട്ട്, പിന്നെ ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നു. അങ്ങനെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ വീണ്ടും കുറെ ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് ഇപ്പൊ വീട്ടിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തു, വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു.
ഓസ്ട്രേലിയയിലും കൊറോണ വൈറസ് സാഹചര്യം നിയന്ത്രണ വിധേയമായതിനാൽ ഇവിടെ കഴിയുമ്പോഴും ഇവർക്ക് ആശങ്കകളില്ലായിരുന്നു. പക്ഷെ സ്വന്തം നാട്ടിലെത്തിയപ്പോൾ രണ്ടു കുടുംബങ്ങൾക്കുമുള്ളത് കൂടുതൽ സുരക്ഷിതത്വബോധവും ആശ്വാസവും. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ദേ ഭാരത് വിമാനത്തിൽ കേരളത്തിലേക്ക് മടങ്ങിയ രണ്ട് കുടുംബങ്ങളുടെ യാത്രാ അനുഭവങ്ങളിലൂടെയാണ് SBS മലയാളം ഇതുവരെ സഞ്ചരിച്ചത്. ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ അനുഭവം പറയാൻ കഴിയുന്ന യാത്രക്കാരോ അവരുടെ കുടുംബാംഗങ്ങളോ ഉണ്ടാകാം. നിങ്ങൾക്ക് വന്ദേ ഭാരത് യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണമെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.